പുറത്ത വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിനെ അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിനെ അവരുടെ പാപങ്ങളെയും അറിയിക്ക. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു. ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോക്കുന്നതും നീ നോക്കാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂര മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ ഉനയിക്കുക, ദിട്ടും വെണ്ണീറും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്ന് യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്ക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്തം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാത്തവണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ നമ്മൾ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്രേ അവൻ കേൾക്കാതവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്നു, നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിവാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഫോഷ്ക്ക് സംസാരിക്കുന്നു, അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലിമുട്ര പൊരുന്നുകയും ചിലന്തിവല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട അതിൽ നിന്നവൻ മരിക്കും. പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല. അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല. അവരുടെ പ്രവൃത്തികൾ, നീതികെട്ട പ്രവൃത്തികൾ, സാഹസ കർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിന് ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവൻ ഒരുത്തനും സമാധാനം അറിയുകയില്ല. അതുകൊണ്ട് ന്യായം ഞങ്ങളോട് അകന്ന് ദൂരമായിരിക്കുന്നു. നീതി ഞങ്ങളോട് എത്തിക്കൊള്ളുന്നതുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതായിരുട്ട്. വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു. ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു. കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുന്നു. സന്ധ്യാസമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാഹ്നത്തിൽ ഇടറുന്നു. ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെയാകുന്നു. ഞങ്ങളെല്ലാവരും കരടികളെ പോലെ അലറുന്നു. പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നുവെങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോടകന്നിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു. സത്യം വീതിയിലിടറുന്നു. നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി. ദോഷം വിട്ടകലെന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായിക നിമിത്തം അവനെ അനിഷ്ടം തോന്നുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലായികയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജൻ തന്നെ അവന് രക്ഷ വരുത്തി. അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു. രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു. തീക്ഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. തന്റെ വൈദികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ. ദ്വീപുവാസികളോടെ അവൻ പ്രതിക്രിയ ചെയ്യും. അങ്ങനെ അവർ പടിഞ്ഞാറെ ഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായൊരു നദി യാക്കോബിൽ. അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവയുടെ അരുളപ്പാട്. എന്നെ യഹോവയുടെ അരുളപ്പാട്, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്നെ എന്റെ വചനങ്ങളും. നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേലൊതിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുൾ കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രത്യാശയിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കിൽ വഹിച്ചുകൊണ്ടും വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചുറ്റോട്ടകങ്ങളും നിന്നെ മൂടും. ചെബയിൽ നിന്ന് അവരൊക്കെയും വരും. കുഞ്ഞും കുന്തിരിക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാരിലെ ആടുകളൊക്കെ നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടും. നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവ പ്രസാദമുള്ള യാഗമായി എന്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. മേഘം പോലെ നിങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ? ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വിളിയുമാ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കേണ്ട ഇസ്രയേലിന്റെ പരിശുദ്ധത്തിനും കൊണ്ടുവരേണ്ടതിന് ദ്വീപവാസികളും തർശീഷ് കപ്പലുകൾ ആദ്യമായി എനിക്ക് കാത്തിരിക്കുന്നു. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും. അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു എങ്കിലും എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും. ജാതിയുടെ സമ്പത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും. ആ ജാതികളെ ശേഷം ശൂന്യമായി പോകും. എന്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി ലെബാനോന്റെ മഹത്വവും സരളവൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ നിന്റെ അടുക്കൽ വരും. അങ്ങനെ ഞാൻ എന്റെ പാദസ്ഥാനത്തെ മഹത്വീകരിക്കും. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെ നിന്റെ കാൽ പിടിച്ചു നമസ്കരിക്കും. അവർ നിന്നെ യഹോവയുടെ നഗരമെന്നും ഇസ്രയേലിൽ പരിശുദ്ധന്റെ സിയോൻ എന്നും വിളിക്കും. ആരും കടന്നു പോകാതെ വണ്ണം നീ നിർജ്ജനവും ദ്വേഷവിഷയവുമായിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യ മഹത്വവും മഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കും. നീ ജാതിയുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും. യഹോവയായി ഞാൻ നിന്റെ രക്ഷകനെന്നും യാക്കോവിന്റെ വല്ലഭൻ നിന്റെ വീണ്ടെടുപ്പുകാരനെന്നും നീ അറിയും. ഞാൻ താമ്രത്തിന് പകരം സ്വർണം വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപന്മാരുമാക്കും. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും നീ പേർ പറയും. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകും. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിന്റെ ജനമുഖേ നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. കുറഞ്ഞവനായിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീക്രമായി നിവർത്തിക്കും. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവായിനെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും. പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങളുടെ ജാതിയുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യ ആനന്ദം അവർക്കുണ്ടാകും. യഹോവയായ ഞാൻ അന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്തു. അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളവന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടമതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കില്ല. യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. നിന്നെ ഇനി അസൂബ ത്യക്ത എന്ന് വിളിക്കയില്ല. നിന്റെ ദേശത്തെ ശമാമ ശൂന്യം എന്ന് പറയുകയുമില്ല. നിനക്ക് ഖസീബ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല വിവാഹസ്ഥ എന്നും പേറാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസ ആവശ്യമാക്കുവോളവും അവനെ സ്വസ്ഥത കൊടുക്കരുത്. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുകയുമില്ല എന്ന് യഹോവ തന്റെ വലങ്കയ്യും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും. അതിനെ സംഭരിച്ചവർ തന്നെ എന്റെ വിശുദ്ധ പ്രാകാരങ്ങൾ വെച്ച് അത് പാനം ചെയ്യും. കടപ്പീൻ, വാതിലുകളിൽ കൂടി കടപ്പീൻ, ജനത്തിനെ വഴിയൊരുക്കുവീൻ, നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, കല്ലുപെറുക്കിക്കളവീൻ, ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവളെന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേറാകും. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാർ വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവർ ഇവൻ ആർ. നീതിയെ അരളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്ന എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നവന്റേത് പോലെയും ഇരിക്കുന്ന എന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചൊക്കെ ചവിട്ടി. ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി. എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തെ തെറിച്ചു. എന്റെ ഉടുപ്പൊക്കെ മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു. എന്റെ വിമുക്തന്മാരുടെ സമ്മത്സരം വന്നിരുന്നു. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കി എങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എന്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എന്റെ ക്രോധം തന്നെ എനിക്ക് തുണ നിന്നു. ഞാൻ എന്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ തകർത്തു. അവരുടെ രക്തത്തെ ഞാൻ നിലത്തെ വീഴ്ത്തിക്കളഞ്ഞു. പാറയ്ക്കുമോ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7:14-30 വാക്യങ്ങൾ. പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളീൻ, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്നായി യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെ കുറിച്ച് അവനോട് ചോദിച്ചു. അവനവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അതെ, അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത്. പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു, ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ. ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കാമം, വെടക്കുകണ്ണും, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുതേ നയിപ്പിച്ചു, എങ്കിലും അറിഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാ ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറോഫൊയ്നിക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവനവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂത നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. പാറയ്ക്കുമോർ? 119 യഹോവയുടെ ന്യായ പ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരേണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയില്ലാനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിനെ അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യ വാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭർത്സിക്കുന്നു. നിന്നെയും അപമാനോ എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാര് വരുന്ന എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാറിക്കുമോ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഹൗസ് ഹോസ്റ്റ് ഭദ്രാസുരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആരാധനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നോമ്പിന്റെ ഏതാണ്ട് മധ്യാന നിമിഷങ്ങളിലേക്ക് അടുത്തു വരുന്ന ഈ ദിനങ്ങളിൽ വീണ്ടും ഒരു ദിനം കൂടെ, പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസം, പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ആത്മീയമായി ദൈവത്തിൽ ഉറപ്പിക്കുവാനും ദൈവികമായ കൃപകളെ സമൃദ്ധിയായി സ്വീകരിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നമ്മുടെ ആത്മശക്തി ദേഹികളിലേക്ക് ഒരുക്കാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും ഒക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവം കരുണ ചൊരിയട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട നേതൃത്വം നൽകുന്ന അഭിനന്ദ്രാസമത്രാപോലത്തിന്റെ അഭാവത്തിലാണെങ്കിലും വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. അന്യമാർന്ന ശുശ്രൂഷ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, വാമനച്ചൻ, വി സി വർഗീസച്ചൻ, സക്കറിയ അറബാച്ചൻ, ഐസക് പ്രകാശൻ, ദൂരേക്കാരിയുമായി ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സുവിശേഷ ഗീതങ്ങളിലെ 334-ാമത്തെ ഗീതം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റേതായ പ്രതിബന്ധങ്ങളിൽ കൂടിയൊക്കെ പലപ്പോഴും ചൂട് വെക്കുമ്പോൾ സ്വയം നമ്മെ തന്നെ പഴിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എനിക്കൊപ്പം ദൈവമുണ്ടോ, എന്റെ ഹൃദയം അവൻ കാണുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എങ്കിലും ഈ പാട്ട് നമ്മൾ ഓർപ്പിക്കുകയാണ്, എത്ര വിദൂരത്തരാണെങ്കിലും നിന്റെ മുറിവുകളെ, നിന്റെ തേങ്ങലെ കാണുന്ന, അറിയുന്ന, കേൾക്കുന്ന ഒരു പിതാവ് നിനക്കൊപ്പമുണ്ട്. ആ പിതാവുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് നൽകുന്ന ഏറ്റവും ലഭ്യമാകുന്ന ഏറ്റവും വലിയ ധൈര്യം. ആ ധൈര്യം കൂടുതൽ തിരിച്ചറിയത്തക്കവണ്ണം, ആ ആത്മീയ പാറയോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഈ ഗീതം നമ്മളെ ഓർപ്പിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 334-ാമത്തെ ഗീതം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം.
ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തഭാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തഭാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെത്തിക്കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുമെന്താരേ, തകരുന്ന തോടിയും വാഴത്തിൽ കാടാതെ കരപറ്റാൻ കരം നൽകും ദൈവം. തകരുന്ന തോണിയും ആഴത്തിൽ കാണാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയരത്തിൽ ഉറങ്ങിടും പരുക്കളിലൊളിയുമ്പോ ഉയർന്നെ കെണിച്ചിടും സ്നേഹം. കനിഞ്ഞന്റെ വിരുന്നീന് മടിയാതൻ ഭവനത്തിൽ കടന്നെ പുണർനീടും ദൈവം. കനിഞ്ഞന്റെ വിരുന്നീന് മടിയാതൻ ഭവനത്തിൽ കടന്നെ പുണർനീടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, മനം നൊന്തോ കണ്ണോ നീർ തരംഗമായി തൂകുമ്പോ കനമുള്ളൻ പാപങ്ങൾ വായിക്കും. മനമാറ്റും ശുദ്ധമാഹിമം പോലെ വെണ്മയ കനിവുള്ളൻ നിത്യനാം ദൈവം. മനമാറ്റും ശുദ്ധമാഹിമം പോലെ വെണ്മയ കനിവുള്ളൻ നിത്യനാം ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, പതിർവാസി വിളവേൽക്കാൻ യജമാനെത്തുമ്പോ അതിർ കൂട്ടി വിധിയോതും നേരം. അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നേടും ദൈവം. അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നേടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശ്രൂഹായമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സ്കാരദൃശ്യം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് പാടുകളായ അടിയാരോട് കണി എന്നും ചെറുജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോർ കൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ണുസുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരിശീലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് നീ അപേക്ഷിക്കണമേ. ആമീൻ. കാർണിയവനായ കർത്താവേ, കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ജഡം ധരിച്ച് ശുദ്ധമുള്ള നോമ്പുറ്റുമെങ്കിൽ നാമും നോമ്പുറ്റ് കരുണയാചിപ്പാനും അനുദിപ്പാനും പാപമോചനം പ്രാപിപ്പാനും എത്രയും യോഗ്യമാകുന്നു. സകല തിന്മകളിലും വഞ്ചനയിൽ നിന്നും വ്യാജത്തിൽ നിന്നും ഉപസിച്ച് മുഖപ്രസാദത്തോടെ നാം പറയണം. കർത്താവെ, കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽക്കരണ ചെയ്യണമേ. യാത്ര ചെയ്യുവാൻ ആവശ്യമുള്ള വ്യാപാരി ദേശം തോറും ആവശ്യമുള്ള വഴി ആഹാരം ഒരുക്കിക്കൊള്ളുന്നത് കൊള്ളുന്നു. തൽക്കാല വ്യാപാരമുള്ളവൻ തൽക്കാല യാത്രയ്ക്ക് താൽക്കാലികമായ വഴി ആഹാരം ഒരുക്കണം. വരുവീൻ, നാമും നിത്യമായ യാത്രയ്ക്കായി ആഹാരം ഒരുക്കാം. കാലാന്ത്യത്തിൽ രാജപട്ടണത്തിൽ താമസിക്കുകയും ചെയ്യും. തന്റെ നോമ്പാൾ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ കർത്താവെ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കർത്താവെ, നീ കരുണയുടെ സമുദ്രവും ഞങ്ങളുടെ അന്യായമോ ചെറുടെ തുള്ളി പോലെയുമാകുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നതല്ലോ. കർത്താവെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടു വന്ന ഏറിയ നിന്റെ സ്നേഹത്തിന് സ്തുതി. നിന്നെ അയച്ച പിതാവിന് സ്തോത്രവും പരിശുദ്ധ റുഹായിക്ക് പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തന്റെ നോമ്പാൾ ഞങ്ങളെ സ്വതന്ത്രമാക്കിയ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉപസിജനായ മെസ്സിയ, ഞങ്ങളുടെ നോമ്പ് പ്രാർത്ഥനയെ നീ കൈക്കൊള്ളണമേ. ആമീൻ.
പ്രിയക ദൈവത്തിന്റെ നാമത്തിൽപ്പെടുമാറാകട്ടെ. പന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹിതരെ, പരിശുദ്ധമായ നോമ്പില് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ ഹൃദയങ്ങളെ നാം ആരിൽ നമ്മുടെ ഹൃദയങ്ങളെ ഭരമേൽപ്പിച്ച് ഈ ജയ ആത്മീയ തീർത്ഥയാത്ര ചെയ്യുന്നുവോ അത് കൂടുതൽ ഇറക്കിട്ടുറപ്പിക്കുവാൻ തക്കവണ്ണം ഒരുപക്ഷെ ഒരു ബുധനാഴ്ചയിലൂടെ നമുക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീർന്ന് ആ കൃപയിൽ ആശ്രയിക്കുവാൻ നമുക്ക് ഇടയായതിൽ നമുക്ക് ദൈവത്തെ മാറ്റപ്പെടുത്താം. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവം തന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഏറ്റവും മൂല്യമാക്കി തീർക്കുന്ന നിമിഷങ്ങളാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. ഓരോ നിമിഷവും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയൊക്കെ ഒരുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരാത്മീയ കരുത്ത് വാക്കുകൾക്ക് അതീതമാണ്. അദൈവികമായ കൃപകളെ കൂടുതൽ കണ്ടെത്തുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. പ്രത്യേകിച്ച് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും ലോകത്തിൻ്റെതായ താല്പര്യങ്ങളിലും ഒഴുകിയിരിക്കാനാണ് പലരും ഇഷ്ടപ്പെടുക. ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ആസ്വദിക്കണം എന്നുള്ള മനുഷ്യ നന്മയെ ഇല്ലാതാക്കുന്ന പ്രമാണങ്ങൾ എന്ന് ലോകത്തിൽ ശക്തമായിട്ട് വിളയാടുമ്പോഴും അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിലുള്ള ബോധവും ദൈവത്തോട് ചേർന്നുള്ള ജീവിതവുമാണ് നിത്യ ആനന്ദം എന്നുള്ള ഒരു തിരിച്ചറിവിൽ നമുക്ക് വളരാനിടയാകുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ വിളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം അത് തന്നെയാണ്. പലപ്പോഴും ലോകം ഒരുക്കുന്ന ഇത്തരം രീതിയിലുള്ള ബുദ്ധിക്ക് എതിരെയുള്ള യുദ്ധമാണ് നമ്മുടെ ജീവിതം. 131 സങ്കീർത്തനം വളരെ സുന്ദരമായ ഒരു വാക്യം നമ്മളിങ്ങനെ ഓർപ്പിക്കുന്നു. എന്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ അത് തന്നെയാണ് നല്ലത്. കാരണം നമ്മൾ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ, നമ്മുടെ ബുദ്ധിക്ക് അപ്രമായ കാര്യങ്ങളിൽ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ നമ്മളിന്ന് എത്തുകയുമില്ല. അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അപകടങ്ങളിലുമായിരിക്കും. അതിനോട് ചേർന്നൊരു വാക്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ എന്റെ പ്രാണനെ താലൂലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. പ്രാണനെ താലൂലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ആത്മീയ ചിന്തയിൽ നമ്മൾ വെക്കുമ്പോൾ പ്രാണനെ താലൂലിക്കുക നല്ലൊരു മെഡിറ്റേഷനാണ്. എന്റെ മെഡിറ്റേഷൻ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദൈവീക ആശയങ്ങളെ ആഴമായി അപഗ്രഥിച്ചുകൊണ്ട് എൻ്റെ പ്രാണനെ ഞാൻ മിണ്ടാതാക്കിയിരിക്കുന്നു, കാലൊലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. മറ്റ് ചിന്തകളിൽ നിന്നും മറ്റ് ലോക ഇഷ്ടങ്ങളിൽ നിന്നൊക്കെ മാറ്റി ആത്മീയനെ പരിപോഷിപ്പിച്ചുകൊണ്ട് കാലൊലിച്ചുകൊണ്ട് അതീവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ അങ്ങനെ നമ്മളെ ഒരുക്കുന്ന, നമ്മുടെ ആത്മാവിനെ കാലൊലിച്ചൊരുക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ. അത് കൂടുതൽ പ്രശോഭിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണമെന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവജന സൗഹൃദത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കൊക്കെ സുപരിചിതനായ, പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ ഏറ്റവും ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ട റമ്പാച്ചനാണ്. പല ആത്മീയ കാര്യങ്ങളിലൊക്കെ എപ്പോഴും റമ്പാച്ചൻ ഇടപെടുന്നതായിട്ട് നമുക്കറിയാം. ആ തിരക്കുകൾക്കിടയിലും പ്രത്യേകിച്ച് എല്ലാ ദിവസവും രാവിലെ റമ്പാച്ചന്റെ ശുഭവചനങ്ങൾ നമുക്ക് പലർക്കും കിട്ടാറുണ്ട്. പിതാക്കന്മാരുടെയൊക്കെ ചിന്തകളെ, സ്വന്തം ചിന്തകളെ കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ യോഗ്യമാകുന്ന ആഴമായ വാക്കുകളാണ് റമ്പാച്ചന്റെ ഈ എല്ലാ ദിവസങ്ങളും നമുക്ക് നോമ്പിന്റെ ദിനങ്ങളിൽ ലഭിക്കുന്ന ഈ ധ്യാന ചിന്തകളിൽ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് പ്രത്യേകം സ്നേഹവും നന്ദിയും പ്രിയപ്പെട്ട റമ്പാച്ചനോട് അറിയിക്കുന്നതോടൊപ്പം ശുശ്രൂഷയില് തിരക്കെട്ട നിമിഷങ്ങളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിച്ചതിന്, വാസ്തവത്തിൽ ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയിലാണ് ഞാൻ റമ്പാച്ചനോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടത്. എങ്കിലും ഒരു പടിയും കൂടാതെ സന്തോഷത്തോടുകൂടി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതിൽ സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുകയാണ്. ഇപ്പോഴ് നമ്മുടെ സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഏതാനും ഈരടികൾ ദൈവഭാഗം സമർപ്പിച്ചതിന് ശേഷം നമുക്ക് തിരുവചന ധ്യാനത്തിൽ നിന്നും നമുക്ക് കേൾക്കാം. ഉന്നത സിംഹാസനമെല്ലാം നിസ്സാരപദം തുറക്കുന്ന എന്നുള്ള ഇടയ്ക്കത്തെ ഏതാനും സ്ഥാനസുകൾ ദൈവഭാഗം സമർപ്പിക്കാം. ഉന്നത സിംഹാസനമല്ല നിസ്സാരമതം നോർക്കുന്ന അധികാരഭ്രമമില്ലാത്ത നിർമ്മലചിത്തം നൽകണമേ കർത്താവേ. ദുർമത്സരമിൻ മേത്തീടാത്തതുമെപ്പോഴും തിന്മയിൽ തങ്ക കലർന്നതുമാർമ്മലചിത്തം നൽകണമേ. അന്യായത്തിൽ തിന്നണ്ടേ കൈകൾ വിരാമീടട്ടെ സൽക്കർമ്മങ്ങൾ കായവകൾ നീട്ടപ്പെടുമാകട്ടെ. എൻകാലുകൾ ദുർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുത്. സദാ ഞാനടിയോ നീ നടക്കണമേ അനുതാപത്തോടുകൂടി മഹാ മുറവിളി നെടുവീർ പുകളാലേ ഉന്നിനു തുല്യം പാടുന്ന ബ്രഹ്മലചിത്തം നൽകി.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട റമ്പാച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
പ്രിയേക ദൈവത്തിന്റെ ധന്യനാമം മാറ്റപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ വിശുദ്ധ ദിവസങ്ങളിലൊക്കെയും നമ്മളെല്ലാവരും ഉപവസിക്കാറുണ്ട്. ഉപവാസം എന്ന് പറയുന്നത് തന്നെ ഒരാളോട് അടുത്ത് വസിക്കുന്നതാണ്. ടു കം ക്ലോസർ, സ്റ്റേറ്റ് ഓഫ് ബീയിങ് ക്ലോസ്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം നമ്മുടെ ഉപവാസം. നമ്മുടെ ഉപവാസവും നോയമ്പും ഒക്കെയും ദൈവസന്നിധിയിൽ പ്രീതികരമാണോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും ഇവിടെ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു സ്ഥലം വരെ എത്തണമെങ്കിൽ നമുക്ക് അതിന്റെ റൗട്ട് ഒന്നും അറിയുകയില്ലെങ്കിൽ, വഴികൾ അറിയുകയില്ലെങ്കിൽ നമ്മൾ GPS ഇട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പലപ്പോഴും നിങ്ങളെല്ലാവരും പണ്ട് കാലം വന്നവരെല്ലാവരും മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ നോയമ്പിന്റെ സമയത്ത് നമ്മൾ നമ്മുടെ ഈ നോയമ്പും നമസ്കാരവും ദൈവത്തിന് പ്രീതികരമാണോ, നമ്മൾ ആ കറക്റ്റ് വഴിയിൽ കൂടിയാണോ യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് എങ്ങനെ അറിയുന്നത്? നമ്മൾ നോയമ്പ് നോക്കുന്നു, നമ്മൾ ഉപവസിക്കുന്നു, നമ്മൾ കുമ്പിടുന്നുണ്ട്, പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ആ കറക്റ്റ് ജീവിതം നയിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ആ വഴികൾ നമ്മൾ നന്നായിട്ട് യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. പ്രത്യേകിച്ച് ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ഓർക്കേണ്ടിയ ഒരു വിഷയം, നമ്മൾ ഇത് എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, ആ ഒരു കൾമിനേഷൻ, ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ വലിയ പെരുന്നാളിലോട്ടാണ്, ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് നമ്മൾ ഓരോരുത്തരുടെയും റിസറക്ഷൻ ആണ്, നമ്മൾ ഓരോരുത്തരുടെയും ഉയർത്തെഴുന്നേൽപ്പാണ്. അത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദി റിസറക്ഷൻ ഓഫ് ലൈഫ് ബട്ട് ഓൾസോ ദ റിസറക്ഷൻ ഓഫ് ലവ്. സ്നേഹത്തിന്റെയും ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മുടെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ആ ഒരു മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതിനുപരിയായിട്ട് സ്നേഹത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് എന്നും പറഞ്ഞ അവിടെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. അവിടെ സ്നേഹത്തിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അത് നമ്മളിലൂടെ മറ്റുള്ളവർ അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കണം. അതിനാണ് നമ്മൾ ഈ ഉപവാസവും ദൈവത്തിൽ ഒരുമിച്ച് വസിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ ഒരു കൾമിനേഷൻ, ആ ഒരു ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 15-ാം അധ്യായം, സാംസ് ചാപ്റ്റർ 15. ചെറിയൊരു സങ്കീർത്തനമാണ്. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ കറക്റ്റാണോ യാത്ര ചെയ്ത്, ആ റൗട്ട് നമ്മൾ എടുക്കുന്നത് കറക്റ്റാണോ അല്ലയോ നമുക്ക് സ്വയം പരിശോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാസേജാണ് 15-ാം സങ്കീർത്തനം. അത് കഴിഞ്ഞിട്ട് അതിൽ ആ സിമിലർ ഒരു വേർഡിങ്സ് ഉള്ള ഒരു അടുത്ത ഒരു സങ്കീർത്തനമുണ്ട്, 24-ാം സങ്കീർത്തനം. ഇവിടെ പ്രത്യേകിച്ച് അവിടെ ഇവിടെ പ്രാർത്ഥിക്കുന്നു ദാവീദ്, പ്രാർത്ഥിക്കുന്നത്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും. ഇത് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം പഴയ നിയമ കാലഘട്ടത്തിൽ ഈ കൂടാരം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമുക്കൊക്കെയും അറിയാം. ദ ടാബർനക്കിൾ, ദി പ്രസൻസ് ഓഫ് ഹോളി ഓഫ് ഹോളീസ്. ഇവര് ഇസ്രായേൽ ജനം 40 വർഷം യാത്ര ചെയ്യുമ്പോൾ ഈ കൂടാരം അവരുടെ മധ്യത്തിലായിരുന്നു, ദൈവം അവരുടെ മധ്യത്തിലായിരുന്നു. നമ്മളിനിയും അടുത്ത ബുധനാഴ്ച പാതിനോയമ്പാണ്. ആ ഗോൾഗൊട്ട നമ്മൾ നമ്മുടെ നടുവിലാണ് അതിനെ സ്ഥാപിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ നടുവിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും സ്ഥാപിക്കേണ്ടത്. ദേവാലയത്തിൽ അത് സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അതിനെ സ്ഥാപിക്കുവാൻ നമുക്ക് സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദി ഹോളി ഓഫ് ഹോളീസ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും. പഴയ നിയമത്തിൽ വീണ്ടും നമുക്കറിയാം ദി ജെറുസലേം ദി ഹോളി സിറ്റി ദി ഹോളി ഹിൽ അവിടെ ആരായിരിക്കും വസിക്കും. ഇത് ചോദിച്ചുകൊണ്ടാണ് ദാവീദ് വീണ്ടും അവിടെ കുറെ ക്വാളിറ്റീസ് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ നോയമ്പിന്റെ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും എല്ലാ ദിവസവും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഓരോന്ന് അക്കമിട്ട് അക്കമിട്ട് അവിടെ ദാവീദ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ക്വാളിറ്റീസ്, പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ വലിയ പെരുന്നാളിലോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ സ്നേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിലോട്ടും ജീവനിന്റെ ഉയർത്തെഴുന്നേൽപ്പിലോട്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയ ഈ ക്വാളിറ്റീസ് ആണ്. പ്രത്യേകിച്ച് ഇവിടെ ആദ്യം തന്നെ അവിടെ ആവശ്യപ്പെടുന്നത് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും നിഷ്കളങ്കനായി നടന്നു. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറയുന്നത് ഹി വാസ് ബ്ലെയിംലെസ് വിതൌട്ട് എനി ബ്ലെമിഷ്, ഊനമില്ലാത്ത കുഞ്ഞാടിനെയാണ് അർപ്പിച്ചതെന്നാണ് നമ്മൾ വേദപുസ്തകത്തിലൊക്കെ വായിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിലും ഊനമില്ലാത്തതിനെയാണ് അർപ്പിക്കേണ്ടത്, വിതൌട്ട് എനി സ്പോട്ട് ഓർ ബ്ലെമിഷ്. ഓരോ സാക്രിഫൈസ് ദൈവത്തിന്റെ സന്നിധിയിൽ അത് അർപ്പിക്കുമ്പോൾ അവിടെ പഴയ നിയമ കാലഘട്ടത്തിൽ അതിനെ അംഗീകരിക്കണമെങ്കിൽ അത് ഊനമില്ലാത്തതായിരിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാഗമാണ്. നമ്മൾ പൗലോസ് ലീഹായുടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 12:1-2 വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ പൗലോസ് ലീഹ പറയുന്നുണ്ട്, ഓഫർ യുവർ ബോഡീസ് ആസ് എ ലിവിംഗ് സാക്രിഫൈസ്. സോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഒരു യാഗമായിട്ട് അർപ്പിക്കുകയാണ് ദൈവസന്നിധിയിൽ. നമുക്ക് ജീവനുള്ള നമ്മൾ ഓരോരുത്തരും ജീവനുള്ള യാഗങ്ങളായിട്ട് നമ്മുടെ യാഗങ്ങൾ ദൈവസന്നിധിയിൽ ഊനമില്ലാത്തതായിരിക്കണം. നമ്മൾ ഇവിടെ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വി ഹാവ് ടു ബി ബ്ലെയിംലെസ്. അതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. അത് നമ്മളെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വെൻ വി ആർ ബ്ലെയിംലെസ് ഓട്ടോമാറ്റിക്കലി മറ്റ് അടുത്ത പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കുവാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ തന്നെ സ്ക്രൂട്ടിനൈസ് ചെയ്യേണ്ടിയാണ്. എങ്ങനെയാണ് ഈ നോയമ്പ് കാലഘട്ടത്തിലായാലും ഞാൻ നിഷ്കളങ്കനായാണോ? പ്രത്യേകിച്ച് നമ്മൾ ഈ കുട്ടികളെ ഒക്കെ കാണുമ്പോൾ അവര് വഴക്കിടാറുണ്ട്, കൊച്ചുകുട്ടികളൊക്കെ. പക്ഷെ ആ വഴക്ക് കഴിഞ്ഞിട്ട് അടുത്ത ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അവർ കളിക്കുന്നത് കാണാം. അവരിലുള്ള നിഷ്കളങ്കയാണ് ദൈവം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, ടു ബി ബ്ലെയിംലെസ്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും. നമ്മൾ നിഷ്കളങ്കനായി നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നീതി, we will be truthful. English nathi avade parayunnathu and do what is right. Deva samidhil neediyode jeevikkuva. Adu ee kaalagattathil pratheegiche ee oru kaalagattathil 10 per orumichu ninnu asathyathe sathyamayittu parayumbol logam ottam adine sathyamayittu vishwasikkunna oru kaalagattathil. പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും അത് അസത്യമാണെന്ന് നമുക്ക് അറിയുമ്പോൾ അതിന്റെ നേരെ നമ്മളത് പറയാറുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളത് സ്വയമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ടു വാക്ക് ബ്ലെയിംലെസ് ആൻഡ് ടു ഡു വാട്ട് ഇസ് റൈറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് തന്നെ ഇത് പരിശോധിക്കുവാനുള്ള ഒരു സങ്കീർത്തനമാണ്. നമുക്ക് ഓരോരുത്തരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം അസത്യങ്ങൾ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ പറഞ്ഞ് പലപ്പോഴും അത് പറയുന്നത് നമുക്കൊരു we don't feel a pinch of it. It becomes a habit for us. പക്ഷെ ഇവിടെ ദാവീദ് അവിടെ ആദ്യത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇറ്റ് വിൽ ഫോളോ ബട്ട് വി ഹാവ് ടു ബി ട്രൂത്ത്ഫുൾ വി ഹാവ് ടു ബി ബ്ലെയിംലെസ് ഫോർ ദാറ്റ് അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നാവ് കൊണ്ട് കുറള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് സ്വയം പരിശോധിച്ചു നോക്കാം നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മൾ മൂന്ന് പേര് നിൽക്കുമ്പോൾ അവിടെ നാലാമത്തെ ആളിന്റെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ മറ്റ് രണ്ടുപേരെ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയാം നമ്മൾ അവിടെ നിന്ന് മാറുമ്പോൾ നമ്മളെ കുറിച്ചായിരിക്കും അടുത്തത് സംസാരിക്കുന്നത് നമുക്ക് ഈ നോയമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇതൊക്കെയും നമ്മളെ പിതാക്കന്മാരൊക്കെയും നമുക്ക് ഈ 40 ദിവസം നൽകിയത് ഈ ഒരു മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അടുത്ത 40 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദ റെസ്റ്റ് ഓഫ് ദി ഇയർ ഇറ്റ് ഈസ് ഫോർ അസ് ടു ഇംപ്ലിമെന്റ് ടു പ്രാക്ടീസ് ഓൾ ദ തിങ്സ് വിച്ച് വി ഹാവ് ലേൺഡ് ഇൻ ദ 40 ഡേയ്സ് അതുകൊണ്ടാണ് പിതാക്കന്മാർ വീണ്ടും നമ്മൾ ഈ 40 നോയമ്പ് നോട്ട് കഴിഞ്ഞ് അത് മറക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും എല്ലാ ആഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഇതിന്റെ ഒരു ഷോർട്ടർ വെർഷനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് അവിടെ പ്രത്യേകിച്ച് എല്ലാ ഈ വലിയ നോയമ്പിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ നോയമ്പ് നമ്മൾ ഉപവസിക്കാറുണ്ട് നമ്മൾ കുമ്പിടാറുണ്ട് That is not to forget what we have been doing this 40 days. ഇവിടെ ദാവീദ് ഓരോന്നും നമ്മളോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ how are we driving our Lenten life? അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നത് വഷളനെ നിന്ദിതനായി എണ്ണുകയും യഹോവ ഭക്തരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ടും ഖേദം വന്നാലും മാറാത്തവൻ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കും ദ്രവ്യം പലിശയ്ക്കൊന്നും കൊടുക്കാറില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റ് കാര്യങ്ങൾ ഈ നോയമ്പ് സമയത്ത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം സ്വയമേ ചിന്തിക്കണം പ്രത്യേകിച്ച് ഈ ആറ് നിന്റെ കൂടാരത്തിൽ പാർക്കും നമ്മൾ ഓരോരുത്തരും മൺകൂടാരങ്ങളാണ് നമ്മുടെ പൗലോസ്ലിഹായുടെ രണ്ടാം ലേഖനം കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനത്തിൽ അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും ദാറ്റ് വി ആർ ദി എർത്തൻ ടെൻസ് വി വിൽ ബി മൂവ് ടു ദി ഇറ്റേണൽ ടെൻറ്റ് അത് നമ്മുടെ മരണശേഷമാണ് സോ വി നീഡ് ടു ഓൾവേസ് പ്രിപ്പയർ നോട്ട് ഓൺലി ഫോർ ദി റിസറക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലവ് ബട്ട് ഓൾസോ ടു ബി ഏബിൾ ടു പ്രിപ്പയർ ഫോർ ആർ ഡെത്ത് നമ്മുടെ മരണത്തിന് വേണ്ടിയും നമ്മൾ ഒരുങ്ങണം അതാണ് പ്രത്യേകിച്ച് ഇവിടെ നമ്മളോട് നമ്മുടെ പിതാക്കന്മാരൊക്കെയും ആവശ്യപ്പെടുന്നത് രണ്ട് കൊരിന്ത്യർ 5:1 പറയുന്നത് ഫോർ വി നോ ദാറ്റ് ഇഫ് ദി എർത്ത്ലി ടെന്റ് വി ലിവ് ഇൻ ഈസ് ഡിസ്ട്രോയ്ഡ് വി ഹാവ് എ ബിൽഡിംഗ് ഫ്രം ഗോഡ് ആൻ ഇറ്റേർണൽ ഹൗസ് ഇൻ ഹെവൻ നോട്ട് ബിൽഡ് ബൈ ഹ്യൂമൻ ഹാൻഡ്സ് നമ്മൾ ഓരോരുത്തരും നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ഒരു കൂടാരത്തിലോട്ട് വേണ്ടിയിട്ടാണ് ആ ഒരു കൂടാരത്തിൽ വേണ്ടി യാത്ര ചെയ്യുകയാണ് നമ്മുടെ ഉയർപ്പ് നാളും അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷേ ഓൾവേസ് ടു ട്രാവൽ ടുവേർഡ്സ് ദാറ്റ് ഇറ്റേർണൽ ഹൗസ് ഇൻ ഹെവൻ അതാണ് ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ടു ഹൂ വിൽ അത് ചോദിച്ചുകൊണ്ടാണ് ദാവീദ് വീണ്ടും ദാവീദ് അവിടെ ആരംഭിക്കുന്നത് നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും അത് നമുക്ക് ഓരോരുത്തർക്കും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ അത് നമ്മൾ സ്വയമേ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ജീവിതത്തിൽ നമ്മൾ ഇത് പാലിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ സ്വയമേ നമ്മൾ സംസാര രീതി പരിശോധിച്ചാൽ നമുക്കിതെല്ലാം പാലിക്കുവാൻ സാധിക്കും. The words which come out of our mouth. വചനം ജഡം ധരിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓരോ വാക്കുകൾ ഇറ്റ് ക്യാൻ ബിൽഡ് എ പേഴ്സൺ, ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് എ പേഴ്സൺ. നമ്മുടെ വചനങ്ങളിലൂടെ അത് എത്രമാത്രം നമ്മൾ ശ്രദ്ധാപൂർവം സംസാരിക്കുന്നു അതിലൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിക്കുവാൻ സാധിക്കും. To work towards being blameless through our speech. Namade the work which has been namukku elpichirikkunna namade dauthyangalil nammal vishwastharayi cheyyumbol adu namade joli sthalathayirikkam namade devalayathilayirikkam namade swantham bhavanathilayirikkam. നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോൾ വി വിൽ ബി ലീഡിംഗ് ടുവേർഡ്സ് ഹിസ് എറ്റേണൽ ഹോം ത്രൂ ആ വേർഡ്സ് ഇൻ ആ വർക്ക് നമ്മുടെ വെൻ വി സ്റ്റാർട്ട് ലവിംഗ് അതേഴ്സ് വിതൗട്ട് എനി എക്സ്പെക്ടേഷൻ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അത് നമ്മൾ ചെയ്യുമ്പോൾ വി ആർ പ്രിപ്പയറിംഗ് ആർ സെൽവ്സ് ടുവേർഡ്സ് ദാറ്റ് ഇറ്റേർണൽ ഹോം, ടുവേർഡ്സ് ദാറ്റ് ഗ്രേറ്റ് ഫെസ്റ്റിവൽ ഓഫ് ലൈഫ് ആൻഡ് ലവ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അതൊരു പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ പലപ്പോഴും ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം നമ്മൾ ഇച്ഛിക്കാറുണ്ട്. പക്ഷെ ഒരു പ്രതിഫലം ഇച്ഛിക്കാതെ ദൈവത്തോട് ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കാം. എന്നും പറഞ്ഞാൽ വി ആർ ലീഡിംഗ് ടുവേർഡ്സ് ദി റിസറക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലവ്. അത് നമ്മുടെ നമ്മൾ ഓരോരുത്തരും ഈ നോയമ്പിന്റെ സമയങ്ങളിൽ through our words, in our work, through loving and considering others. ഇതു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആദാം ആദ്യം യഹോവയോടൊപ്പം ഏദൻ തോട്ടത്തിൽ നടന്നതുപോലെ എന്ന് പറഞ്ഞ ഗ്രിഗറി ഓഫ് നീസ വായിക്കുമ്പോൾ ഗ്രിഗറി ഓഫ് നീസ സൃഷ്ടിയെ കുറിച്ച് പ്രത്യേകിച്ച് ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഹി ഈസ് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ. നമ്മൾ ഓരോരുത്തരും വി ആർ ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ. ആൻഡ് ആദാം ഈ മൃഗങ്ങളെ ഒക്കെയും പേരിടുന്നത് ആ സമയത്ത് അവിടെ ക്രിയേറി ഓഫ് നീസ ഇൻ ദ മേക്കിംഗ് ഓഫ് മാൻ അതിനകത്ത് പറയുന്നത് ആദം ഹാഡ് എ ഫ്രേഗ്രൻസ് വിച്ച് അട്രാക്റ്റഡ് ഓൾ ദി ക്രീച്ചേഴ്സ്. ആ ഒരു ഫ്രേഗ്രൻസ് ഈ പാപത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും വി ഹാവ് ലോസ്റ്റ് ദാറ്റ് ഫ്രേഗ്രൻസ്. അത് ഈ ഉയർത്തെഴുന്നേൽപ്പിലൂടെ വി ഗെറ്റ് ബാക്ക് ദാറ്റ് ഫ്രേഗ്രൻസ് വെൻ വി ഹോൾ ഹാർട്ടഡ്ലി സിൻസിയർലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പാഷൻ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലവ്. അത് നമ്മൾ നമ്മുടെ പാപത്തെ മരിപ്പിക്കുകയും ജീവനിൽ വെൻ വി റിസറക്ട് ഫ്രം ആ സിൻസ് ടു ലൈഫ് ആൻഡ് വെൻ വി സ്റ്റാർട്ട് ലവിംഗ് ആ ഒരു ഫ്രേഗ്രൻസ് നമുക്ക് തിരിച്ചു വരുമെന്നാണ് ഗ്രിഗറി ഓഫ് നീസ പറയുന്നത്. സോ ഈ ഒരു നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വഴികൾ അത് നമ്മൾ നമ്മളെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു റോഡ് മാപ്പാണ് 15 സങ്കീർത്തനം. ഈ മൻകൂടാരമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് നമ്മൾ ടു മൂവ് ടുവേർഡ്സ് ദി എറ്റേണൽ ഹൗസ് ഇൻ ഹെവൻ, ആ ഒരു യാത്രയിൽ ഈ നോയമ്പ് കാലഘട്ടത്തിൽ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി റിസറക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലവ്, അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് നമ്മുടെ ഈ നോയമ്പ് സമയത്ത് ധ്യാനിക്കുവാനും ആ ഒരു ദി ക്രൗൺ ഓഫ് ക്രിയേഷൻ, ആ ഫ്രേഗ്രൻസ് നമുക്ക് ഉള്ളത് വീണ്ടും നമ്മൾക്ക് നൽകുവാനും ആ ഒരു ഫ്രേഗ്രൻസിലൂടെ നമ്മുടെ ചുറ്റുമുള്ള സൃഷ്ടിയെ ദൈവത്തിലോട്ട് ആകർഷിക്കുവാനും, അത് നമ്മളിലോട്ടല്ല ആകർഷിക്കുന്നത്, പക്ഷെ ദൈവത്തിലോട്ട് ആകർഷിക്കുവാൻ ദൈവമേ ഞങ്ങളെ മുഖാന്തരമാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അവനിൽ വസിക്കുവാൻ, ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ക്ലോസ്നെസ് വിത്ത് ആ ക്രിയേറ്റർ, അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ സ്നേഹത്തിലൂടെ, നമ്മുടെ വചനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിലോട്ട് അടുക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മൾ ഓരോരുത്തരും കരുണയുണ്ടാകട്ടെ.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. വന്ദേറമ്പാശൻ അനുഗ്രഹീതരായ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹത്തെ, നോമ്പ് കാലത്തിന്റെ അനുഗ്രഹീതമായ 3 ആഴ്ച പിന്നിടുമ്പോൾ സ്വച്ഛമായ ഒരു ജലാശയത്തിന്റെ അടുക്കിലേക്ക് നമ്മളെ കൊണ്ടുപോയി വിശാലമായ ഒരു ജലാശയത്തിന്റെ മുമ്പിലിരുത്തി വളരെ സൗമ്യമായ ഭാഷയിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പിന്റെ പശ്ചാത്തലത്തെ, പരിചയമുള്ള ഒരു സങ്കീർത്തനത്തെ അടർത്തിയെടുത്ത് അതിനെ നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കുവാനും ബോധ്യപ്പെടുത്തുവാനും അനുഗ്രഹീതമായ ഒരു ശ്രമം റമ്പാശൻ നമുക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം ഇന്ന് നടത്തിയിരിക്കുകയാണ്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും? Who can dwell with God? ഈ ചോദ്യത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു നോമ്പ് കാലത്തിന്റെ പ്രസക്തിയും, നമ്മൾ കേവലം ഭക്ഷണവും പ്രാർത്ഥനയും മാത്രം അർപ്പിക്കുമ്പോൾ ലഭിക്കുമോ, അതോ അതിനപ്പുറമായി നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യുവാനായിട്ട് കടപ്പാടുണ്ടോ? ഈ ചിന്തകളൊക്കെ ഓർമ്മപ്പെടുത്തുകയും ഒപ്പം അത് വിസ്മരിക്കാതിരിക്കുവാൻ എനിക്ക് വളരെ നല്ലൊരു ആശയമായിട്ട് തോന്നിയത്, ബുധനും വെള്ളിയും ദിവസങ്ങളിൽ നമ്മൾ സഭ അനുഷ്ഠിക്കുന്ന ഒരു നോമ്പുകാലം എന്ന് ചിന്തിക്കുന്നതിനപ്പുറമായി രൂപപ്പെടുത്തിയെടുത്ത ആധ്യാത്മിക അംശത്തെ നഷ്ടപ്പെടാതെ അത് ജീവിതത്തിൽ അഭ്യസിക്കുവാൻ, അനുവർത്തിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ് ബുധനും വെള്ളിയും. ഒപ്പം പിതാക്കന്മാരുടെ ധാരാളം ചിന്തകൾ പ്രഭാഷൻ സാധാരണ എല്ലാ പ്രസംഗത്തിലും, അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട്. ഇതിനകത്തും കൃത്യമായിട്ട് ഈ രൂപരേഖ നമ്മൾക്ക് നൽകുകയാണ്. ഒപ്പം ആവർത്തന പുസ്തകം 16:16 വായിച്ചാൽ ഇസ്രായേൽ മക്കൾ അവർ കനാനിലേക്കുള്ള ദൗത്യം നിർവഹിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ ചില നിമിഷങ്ങളെയും ചില ദിവസങ്ങളെയും വിശുദ്ധമായിട്ട് ആചരിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധമായി ആചരിക്കുവാനായിട്ട് അവരെന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, ഇത് മോശയുടെ ന്യായപ്രമാണത്തിലൂടെ ദൈവം തമ്പുരാൻ കൃത്യമായി ഇസ്രായേൽ മക്കളെ അറിയിച്ചൊരു കാര്യമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 15 സങ്കീർത്തനം രൂപപ്പെട്ടതെന്നാണ് പിതാക്കന്മാർ ഇതിന് കൊടുക്കുന്നൊരു വ്യാഖ്യാനം. ആ പടയനിയ പശ്ചാത്തലത്തിൽ ദൈവവചനം എപ്രകാരം ഈ അനുഷ്ഠാനങ്ങളെ കണ്ടു, അതിനെത്രമാത്രം തീക്ഷ്ണതയുണ്ടായിരുന്നു, അത് പാലിക്കപ്പെടാത്തവന് ദൈവത്തിന്റെ ശിക്ഷാവിധി എത്രമാത്രം ഉണ്ടായിരുന്നു. ഇന്ന് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ പുതിയ നിയമ പശ്ചാത്തലത്തിലൂടെ കാണുന്നതെങ്കിലും ഈ ശിക്ഷാവിധി നിശ്ചയമായും ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭാഗം തന്നെയാണ്. കരുണ കാട്ടുന്ന ദൈവത്തിന് ശിക്ഷിക്കുവാനും അനുവാദവും അവകാശവുമുണ്ട്. ഈ ചിന്തകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായി നമുക്ക് നമ്മളോട് ചോദിക്കുവാനുള്ള ചില ചോദ്യങ്ങൾ കോർത്തിണക്കി ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ തുടർന്നുള്ള നോമ്പ് പശ്ചാത്തലങ്ങൾ, പ്രാർത്ഥന വേണം, വർജനങ്ങൾ വേണം, മനസ്സിനെ ഏകാഗ്രമാക്കണം, ഒപ്പം നമ്മുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബബന്ധം, സാമൂഹിക ബന്ധം, ഇടവക ബന്ധം, നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഇടങ്ങൾ, അതിലൊക്കെ സ്ഥായിയായ ചില രൂപഭേദങ്ങൾ ഉണ്ടാക്കുവാൻ ഈ ധ്യാനം നിശ്ചയമായും നമുക്കുതകും എന്ന് കരുതുകയാണ്. റമ്പാച്ചന്റെ അനുഗ്രഹീതമായ സന്ദേശത്തിന് ഞങ്ങളുടെ പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ നന്ദി ഇസക്കച്ചൻ. ഇവിടെ നാളുകൾക്ക് ശേഷം ഇസക്കച്ചന്റെ ശബ്ദം വീണ്ടും കേൾക്കാനിടയായതിലുള്ള പ്രത്യേക സന്തോഷമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. കുറച്ച് പേരുകൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, പ്രതിഭ ദേവുംബാഗ് ഓർക്കാം, നാളുകളായി സുഖമില്ലാതിരിക്കുന്ന ജോളിയെ ഓർക്കാം, ലിൻസി വർഗീസ്, ഉണ്ണിയമ്മ, മോളി, ജസ്റ്റിൻ ജോസഫ്, ലിജു ചെറിയ, സൗമ്യ സാമുവൽ, എബിൻ, ബിനോയ്, റജി, മറിയാം അലക്സാണ്ടർ, മോനി, ജോയൽ, ജിയാൻ, ജെവ്ലിൻ, മോഴ്സി, വത്സ, വത്സമ്മ ഉതുപ്പ്, ബെഞ്ചമിൻ, സൂസൻ, ജോയൽ, മിഷേൽ, മോളി ഫ്രം ഡാലസ്, സാബു, ലൊറേൻ, ലളിത, ആലിസ് ജോസഫ്, സാറാമ, ജിമ്മി, തോജൻ, മറ്റ് ആരെങ്കിലും പ്രത്യേകിച്ചാലോ വേണം. അതോടൊപ്പം തന്നെ സെന്റ് തോമസ് കത്തീഡ്രലിലെ രണ്ട് ആളുകൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായിട്ടുണ്ട്, അവരെയും പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. മറ്റാരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ആർത്തും. നിങ്ങളെ കരുതുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് അങ്ങേ സന്നിധിയിലായിരിക്കാൻ തങ്ങളെ കൃപ ചെയ്ത നിങ്ങളുടെ കരുണയോർത്ത് സ്തുതിക്കുന്നു. ഓരോ നിമിഷവും കരങ്ങളിൽ ഞങ്ങളെ താങ്കി എഴുന്നേൽപ്പിക്കുന്ന കരുണയോർത്ത് നിന്നെ വന്ദിക്കുന്നു. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ഹൃദയത്തിൽ നിന്ന് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അങ്ങേരുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ കുറപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ലോക ഇമ്പങ്ങളിൽ മുഴുകിയിരിക്കാതെ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഞങ്ങളുടെ ചിന്തകളെയും വിചാരബോധങ്ങളെയും ഒക്കെ അങ്ങയിൽ ചേർത്തണക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ബന്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഞങ്ങൾ അനേകരെ ഓർത്തു പലവിധമായ പ്രയാസങ്ങൾ കടന്നുപോകുന്നതിന്റെ ദാസരെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങ് ഒരുക്കുന്ന നോട്ടങ്ങളും സ്പർശങ്ങളും ഒക്കെ അവർക്ക് അനുഭവിപ്പാനും തിരിച്ചറിവോടുകൂടി അവർക്കതിൽ നല്ല പ്രത്യാശയും ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം അവിടെ സഹായിക്കണമേ. മരണത്തെ കാത്തുകിടക്കുന്ന അനേക രോഗികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇന്നോ നാളെയോ എന്നുള്ള ഭയത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ഇതിന്റെ മക്കളെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു പിതാവ് ഉയരങ്ങളിലുണ്ടെന്നും കണ്ണുനീരോട് സമീപിക്കുമ്പോൾ കരുണയുടെയും കരുവിന്റെയും സൗഖ്യത്തിന്റെ സ്വർഗം ഞങ്ങൾക്ക് ഉപാകെ തുറക്കപ്പെടും എന്ന് വിശ്വസിക്കത്തക്കവണ്ണം ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം, മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങളെ പകർന്നു കൊടുക്കത്തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധിയോ ജീവിതത്തിനോ നന്മയൊന്നും ഇല്ലെങ്കിലും അനുതാപബോധത്തോട് അടുത്തു വരുന്നവരെ ചേർത്ത് പിടിക്കുന്ന അവരുടെ ശബ്ദം ശ്രവിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ അനുദപിക്കുന്ന ഹൃദയങ്ങളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഇതിന്റെ ഓരോ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അവിടുന്ന് ബലപ്പെടുത്തുകയും ചെയ്യണമേ. പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ കൂടി കടന്നുപോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കടന്ന് ശക്തീകരിക്കണമേ. മദ്യപാനവും ഡ്രഗ്സ് മൂലം നശിക്കുന്ന കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, സ്വയം പിന്മാറാൻ തക്കവണ്ണം സാധിക്കത്തില്ലെങ്കിൽ അങ്ങയിൽ മാത്രമേ, അങ്ങയിൽ കൂടി ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. എന്റെ മക്കളെയൊക്കെ അവിടുന്ന് തിരിച്ചുകൊണ്ടുവരണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു, വിവാഹപ്രായത്തിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന, വിവാഹപ്രായത്തിട്ടും പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവരെയും തൊഴിൽ നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, നയിക്കുന്ന ബാബാ തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാശ്രമത്തെയും നയിക്കുന്ന പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലം പീഡനം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയൊക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ പ്രത്യേകം തിരുമുമ്പാകരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചു വഴി നടത്തണമേ. ഇത് സംബന്ധിക്കുന്നവർക്കൊക്കെ ദൈവിക അനുഗ്രഹങ്ങളെ സമൃദ്ധി അനുഭവിക്കത്തക്കവണ്ണം തുമ്പുരാനെ അങ്ങയുടെ സാന്നിധ്യം കൂടി ഉണ്ടാകണമേ. ശരീരം കൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ആ സ്നേഹത്തിന്റെ തണലിൽ ഒരുമിപ്പിക്കാൻ തക്കവണ്ണം അപരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ബന്ധിപ്പിക്കണമേ. പ്രത്യേകിച്ച് അനേക ആളുകളുടെ പേരുകൾ ഞങ്ങൾ ഓർത്ത് വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തുകയും ആ ദൈവസ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയത്തക്കവണ്ണം അവരെ സഹായിക്കുകയും ചെയ്യണമേ. ഈ ലോകത്തു നിന്ന് യാത്രയായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ശോഭനമായ വാസം അങ്ങയോടൊപ്പം ലഭ്യമാകുവാൻ സഹായിക്കുന്നതാണമേ. അതോടൊപ്പം അവരുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായ കുടുംബങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്ന് ദൈവോജന സ്മൃതിർവിച്ച പ്രിയപ്പെട്ട അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ഒക്കെ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ നനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൾ സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ഞാൻ വാങ്ങിപ്പോയ രണ്ടാളുകളെ ഓർത്ത് അവരെ കൂടെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസര നിൻ ജീവാസുര പതുണർത്തണമേ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ആവശ്യങ്ങളോടും അവരോട് നമ്മൾ നിന്ന് വാങ്ങിപ്പോയവരോടുകൂടെയും നമ്മുടെ പരിശുദ്ധ സഭയോടും നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിക്കുമാറാകട്ടെ.
ആമേൻ. ഹനിയമാർദ്ധ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്നി റബ്ബാശൻ പതിനഞ്ചാം സങ്കീർത്തനത്തിന്റെ ആഴമായ ചില തലങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ കൊണ്ടു നടന്നു. പ്രിയപ്പെട്ട റബ്ബാശനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മാമനച്ചൻ ഐസക്രി പ്രകാശച്ചൻ അച്ഛന് നാട്ടിലൊക്കെ പോയി തിരിച്ച് സുഖമായി എത്തി. തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും ശബ്ദവും നമുക്ക് ഈ പ്രാർത്ഥനയിൽ ശ്രവിക്കാം എന്ന് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയുള്ള മനോജ്, അല്പമായ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാധാരണ ഞാൻ ഉറപ്പിക്കാറുള്ളത് പോലെ തന്നെ വാട്സപ്പിൽ ഈ മെസ്സേജ് ലഭിക്കുമ്പോൾ കഴിവതും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകൾ ഇതിൽ സംബന്ധിക്കത്തക്കവണ്ണമുള്ള സാധ്യത ഒരുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.